2020 June 18 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ 6 പേജിൽ നിന്ന് മുഖപ്രസംഗം. യുദ്ധമല്ല പരിഹാരം. ലഡാക്ക് അതിർത്തിയിൽ തിങ്കളാഴ്ച നടന്ന സംഘർഷത്തിൽ വലിയ തോതിലുള്ള ആൾനാശമുണ്ടായത് ഇന്ത്യ ചൈന ബന്ധത്തിൽ അപ്രതീക്ഷിതമായ വലിയൊരു വിള്ളലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റുമുട്ടലിൽ ഇന്ത്യയുടെ ഭാഗത്ത് ഒരു കേണൽ ഉൾപ്പെടെ 20 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ചൈനയുടെ ഭാഗത്തും 43 സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. വെടിയേറ്റല്ല ഇരുഭാഗത്തെയും ആൾനാശമെന്നാണ് വിവരം. സംഭവത്തെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ പലതും ഇനിയും ലഭിച്ചിട്ടില്ല. അതിർത്തി കാവലിൽ ഏർപ്പെട്ടിട്ടുള്ള സേനാംഗങ്ങൾ പരസ്പരം വാഗ്വാദങ്ങളിലും ചെറിയ തോതിലുള്ള ഏറ്റുമുട്ടലുകളിലും ഏർപ്പെടുക പതിവാണ്. അത്തരം അവസരങ്ങളിലും തോക്കെടുക്കാൻ ഇരുഭാഗക്കാരും മുതിരാറില്ല. ചെറിയ തോതിലുള്ള മർദ്ദനമുറകളും മുഖാമുഖം നിന്നുകൊണ്ട് പരസ്പരം കല്ലേറ് നടത്തുകയുമൊക്കെയാണ് പതിവ്. എന്നാൽ തിങ്കളാഴ്ച ഈ മുറകൾ എല്ലാ പരിധികളും ലംഘിച്ചെന്ന് വേണം കരുതാൻ. വ്യത്യസ്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ തന്നെയാകാം ചൈനയുടെ ഈ പ്രകോപനമെന്നാണ് വിലയിരുത്തേണ്ടത്. ഒരു മാസത്തോളമായി തുടരുന്ന അതിർത്തി സംഘർഷത്തിന് അയവുവരുത്താൻ ഇരു രാജ്യങ്ങളുടെയും മുതിർന്ന സേനാ ഓഫീസർമാർ ചർച്ച നടത്തി ഏകദേശ ധാരണ ഉണ്ടാക്കി. മണിക്കൂറുകൾക്കകമാണ് പൊടുന്നനെ സേനകൾ തമ്മിൽ ഏറ്റുമുട്ടിയത് എന്നത് വിരോധാഭാസമായി തോന്നാം. തന്ത്രപ്രധാനമായ ലഡാക്ക് അതിർത്തിയിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന റോഡ്, എയർ സ്ട്രിപ്പ് നിർമ്മാണങ്ങളും മറ്റു പ്രവർത്തനങ്ങളും ചൈനയെ ചൊടിപ്പിക്കുന്ന കാര്യമാണ്. അതിനു പുറമെ മറ്റു നിരവധി ദേശീയ പ്രശ്നങ്ങളും ഇത്തരത്തിലൊരു അതിർത്തി സംഘർഷം സൃഷ്ടിക്കുന്നതിന് ചൈനയ്ക്ക് പ്രേരകമായിട്ടുണ്ടാകാമെന്ന വിദഗ്ധരുടെ വിലയിരുത്തലും ഇതോടൊപ്പം കാണണം. ഏതായാലും അതിർത്തി സംഘർഷം തണുപ്പിക്കുന്നതിന് ചൊവ്വാഴ്ച തന്നെ ഉന്നതതല കൂടിയാലോചന തുടങ്ങിയത് നന്നായി. ഏറ്റുമുട്ടൽ ഒന്നിനും പരിഹാരമല്ല എന്ന ഗുണപാഠം ഉൾക്കൊള്ളാൻ ചൈനയ്ക്ക് വിഷമമായിരിക്കും. എന്നിരുന്നാലും ആഗോളതലത്തിൽ വിരലുകളിലധികവും തങ്ങൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിട്ടുള്ള ഒരു കളിക്ക് എന്തായാലും അവർ മുതിരുമെന്ന് തോന്നുന്നില്ല. തിങ്കളാഴ്ച അതിർത്തി സംഘർഷത്തിൽ വീരചരമം പ്രാപിച്ച കേണൽ സന്തോഷ് ബാബു ഉൾപ്പെടെയുള്ള 20 സേനാംഗങ്ങളും രാജ്യത്തിന്റെ മുഴുവൻ ആദരവും അർഹിക്കുന്നു. രാജ്യത്തിന്റെ അഭിമാനം നിലനിർത്താൻ സ്വജീവൻ ബലി നൽകിയവരാണ് ഇവർ. ലോകം ഒന്നാകെ കോവിഡ് മഹാമാരിക്കെതിരെ വിശ്രമമില്ലാതെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതിർത്തി സംഘർഷമുണ്ടാക്കി ശ്രദ്ധ തിരിക്കാനുള്ള ചൈനയുടെ ശ്രമത്തിനു പിന്നിൽ ഒളി അജണ്ട നിശ്ചയമായും കാണും. കോവിഡ് പ്രശ്നത്തിലുൾപ്പെടെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അപരാധിയായി നിൽക്കുകയാണ് അവർ. മഹാമാരിയുടെ ഉത്ഭവം ചൈനീസ് നഗരമായ വുഹാനിലായിരുന്നു. രോഗം പടർന്നിട്ടും ആഴ്ചകളോളം വിവരം മറച്ചുവച്ചതിന്റെ പേരിൽ ചൈനയ്ക്കെതിരെ ലോകാരോഗ്യ സംഘടനയുടെ അന്വേഷണം നടക്കുകയാണ്. മഹാമാരിയുടെ ആഘാതത്തിൽ ലോക സമ്പദ്വ്യവസ്ഥ തകർന്നടിഞ്ഞു നിൽക്കെ ഇത് അവസരമാക്കി ഏഷ്യൻ രാജ്യങ്ങളുടെ അധിപരായി സ്വയം അവരോധിക്കാനുള്ള ശ്രമത്തിലാണ് ചൈന. അമേരിക്ക, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള വൻശക്തികളുമായി കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഭാവിയിൽ തങ്ങൾക്ക് വലിയ എതിരാളിയായി തീരുമോ എന്ന ശങ്കയും അവർക്കുണ്ട്. അതിർത്തി സംഘർഷം തുറന്ന ഒരു ഏറ്റുമുട്ടലിന് വഴിമാറാതിരിക്കാൻ പരമാവധി വിവേകം പുലർത്തുക എന്നതാണ് ഇരു രാജ്യങ്ങൾക്കും നല്ലത്. ഇതിനർത്ഥം ചൈനയുടെ ധാർഷ്ട്യവും തൻപോരിമയും അതേപടി ശിരസാവഹിച്ച് ഇന്ത്യ അഭിമാനം പണയപ്പെടുത്തണമെന്നല്ല. അതിർത്തി കൈയേറ്റം അതേ നാണയത്തിൽ തന്നെ തുരത്താൻ സുസജ്ജമായ ഇന്ത്യൻ സേനയ്ക്ക് കഴിയും. അതേസമയം അത് വലിയ തോതിലുള്ള ഏറ്റുമുട്ടലിലേക്ക് വളരാതിരിക്കാനും ശ്രദ്ധിക്കണം. ചൈനയോട് പകരം വീട്ടാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഫലപ്രദമായ മാർഗം ലോകത്തെ ഒന്നാം നമ്പർ സാമ്പത്തിക ശക്തിയായി വളരാനുള്ള അവരുടെ മോഹത്തിന് നമ്മളാലാവും വിധം ഭംഗം വരുത്തുക എന്നതാണ്. വളരെ നിശബ്ദമായി അത് ചെയ്യാൻ ഇന്ത്യയ്ക്ക് സാധിക്കും. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ വിപണിയാണ് ഇന്ത്യ. അമേരിക്ക ഉൾപ്പെടെയുള്ള വൻകിടക്കാർ ചൈനയോട് ഇടഞ്ഞു നിൽക്കുകയാണ്. ചൈനയിലേക്ക് പോകുന്ന വിദേശ നിക്ഷേപങ്ങളുടെ നല്ലൊരു ഭാഗം ആകർഷിക്കാൻ നമുക്ക് സാധിക്കും. അതിനാവശ്യമായ നടപടികൾ ഉണ്ടായാൽ മതി. ഇന്ത്യയുടെ വളർച്ച എന്നും അസഹിഷ്ണുതയോടെ കാണുന്ന ചൈന വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ഇന്ത്യ കൂടുതൽ അടുക്കുന്നതിൽ ഏറെ അസന്തുഷ്ടരാണ്. അതിർത്തി സംഘർഷവും യുദ്ധസാധ്യതയുമൊക്കെ ഇന്ത്യയെ തളർത്താനും തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ലോകശ്രദ്ധ തിരിച്ചുവിടാനുമുള്ള അടവായി കരുതുന്നവരും ധാരാളമുണ്ട്. സൈനിക പ്രഹരത്തെക്കാൾ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ചൈനയുടെ മർമ്മത്തുകൊള്ളുക സൈനികേതര രംഗത്തെ ആസൂത്രിത നീക്കങ്ങളായിരിക്കും. ഒരു നിയന്ത്രണവുമില്ലാതെ ഇന്ത്യൻ വിപണിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണം വച്ചാൽ പോലും അതിന് ഫലമുണ്ടാകും. തങ്ങളെ വിരട്ടാൻ നോക്കിയ ചൈനയെ ഓസ്ട്രേലിയ വരച്ച വരയിൽ നിർത്തിയത് ഇതേ തന്ത്രം ഉപയോഗിച്ചാണ്. ഏറ്റവും കൂടുതൽ ഉരുക്ക് ഉപയോഗിക്കുന്ന ചൈന ഓസ്ട്രേലിയയിൽ നിന്നാണ് ഏറ്റവുമധികം ഇരുമ്പയിര് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. അതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ചൈനയെ വരുതിയിൽ നിർത്താൻ ഓസ്ട്രേലിയയ്ക്ക് സാധിച്ചു. സാമ്പത്തിക വാണിജ്യ വ്യാപാര മേഖലകളിൽ ഉണ്ടാക്കുന്ന ചെറിയ ആഘാതം പോലും സഹിക്കാവുന്ന സ്ഥിതിയിലല്ല ചൈന എന്ന് പരക്കെ അറിവുള്ളതാണ്. അതിർത്തിയിലെ സാഹസത്തിന് ചൈനയ്ക്കുള്ള ഏറ്റവും ഫലപ്രദമായ മറുപടി ഇതേ മട്ടിലുള്ളതാകണം. വർഷങ്ങളായി പാകിസ്ഥാനെയും പല വഴിക്കും ഇന്ത്യക്കെതിരെ ചട്ടുകമാക്കി വരുന്ന ചൈന ഏറ്റവും ഒടുവിൽ നേപ്പാളിനെയും കൂട്ടുപിടിച്ച് അതിർത്തി പ്രശ്നം സൃഷ്ടിക്കുകയാണ്. ശ്രീലങ്ക, മാലദ്വീപ് തുടങ്ങിയ പല കൊച്ചു രാജ്യങ്ങളിലും വ്യവസായ നിക്ഷേപമെന്ന വ്യാജേന സൈനിക സാന്നിധ്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയുടെ ഉള്ളിലിരിപ്പ് വളരെ പ്രകടമാണ്. അത് മനസ്സിലാക്കി യുക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിലാണ് രാജ്യതന്ത്രജ്ഞത കുടികൊള്ളുന്നത്.